ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام سلام هي حتى مطلع الفجر பிரியமுள்ள சகோதரന്മാരെ சகோதரிகளே அல்லாஹ்வின் நியம நிர்தேசங்கள் சூட்சிச்சு கொண்டு அவന്‍റെ விதி விலக்குகளை மானிச்சு கொண்டு താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിന്റെ പകുതിയിലേറെ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയി. ഇനി അവസാനത്തെ പത്തിലേക്ക്, റമദാനിലെ പ്രധാനപ്പെട്ട രാപ്പകലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 10-18 ദിവസങ്ങളെക്കാൾ വരാനിരിക്കുന്ന 10 ദിവസങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇബാദത്തുകളെടുത്ത് ക്ഷീണിച്ച് തളരേണ്ടവരല്ല, മറിച്ച് അവസാനത്തേക്ക് കൂടുതൽ ഉത്സാഹവും ആവേശവും കാണിക്കേണ്ടതാണ്. കാരണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിനങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവസാനത്തെ 10 ദിവസങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്? അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മഹത്തായ രാത്രി, ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദർ, അത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അവസാനത്തെ 10-ലാണെന്ന് വ്യക്തമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത രാത്രിയാണ് ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ ലൈലത്തുൽ മുബാറക എന്നീ രണ്ടു പേരുകളിൽ അല്ലാഹു ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ആ രാത്രി. അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഓതി വെച്ച സൂറത്ത് നമ്മൾക്ക് പരിചയമുള്ള താഴെ സൂറത്തുകളിൽ ഒന്നാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും നാം അതിനെ ഖദറിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ നാം ഇറക്കിയിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താ നിനക്കറിയാമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവാണത്, ഉത്തമമായ ഒരു രാവാകുന്നു അത്. അതാണ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം. 1000 മാസം എന്ന് പറയുമ്പോൾ 83 കൊല്ലവും 4 മാസവും വരും. അത്രമാത്രം നമുക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് അത്രയും കാലം ഇബാദത്തെടുത്ത കൂലി ഒരു രാത്രി കൊണ്ട് ലഭിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇബ്രാഹിം നഖായി പറഞ്ഞു, അൽ അമലു ഫീഹാ ഖൈറും മിനൽ അമലി ഫി അൽഫ് ശഹരിൻ സിവാഹ. ആ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അതല്ലാത്ത കാലത്തെ 1000 മാസങ്ങളേക്കാൾ അമലിനേക്കാൾ ഉത്തമമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഖുർആൻ ഇറങ്ങിയ അന്നത്തെ ഒരു രാത്രിയില്ലേ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോ, ആ ഒരു രാത്രിക്കല്ലേ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്? അത് കഴിഞ്ഞു പോയില്ലേ? പിന്നെ എങ്ങനെയാണ് എല്ലാ വർഷവും ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം, കാത്തിരിക്കണം എന്ന് പറയുന്നത്? ഇങ്ങനെ ചില ആളുകൾ ഇപ്പോഴീ അടുത്ത കാലത്തായി ചില കുരുട്ടു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് സലഫ് സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഖുർആൻ മനസ്സിലാക്കുന്നത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം, ഖുർആനിനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം, അതുമല്ലെങ്കിൽ ഖുർആനിനെ സലഫുകൾ, സഹാബികൾ, സാബികൾ അവരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, റസൂലിൽ നിന്ന് മനസ്സിലാക്കിയ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, സഹാബത്ത് തഫ്സീർ മനസ്സിലാക്കിയ സാബികൾ എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഖുർആൻ ഇറങ്ങിയ അന്നത്തെ ആ ഒരൊറ്റ രാത്രിക്ക് മാത്രമുള്ള പേരല്ല ലൈലത്തുൽ ഖദർ എന്നത്. ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായതുമല്ല, ലൈലത്തുൽ ഖദർ മുമ്പേ ഉള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെടുന്നതിനും മുമ്പേ ലൈലത്തുൽ ഖദർ ഉണ്ട്. അത് എല്ലാ കൊല്ലവും ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിന്റെ പ്രത്യേകതകളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ സൂറത്തിൽ പറഞ്ഞ പ്രത്യേകതകൾ കണ്ടില്ലേ, 1000 മാസത്തേക്കാൾ പുണ്യമാണ് എന്ന് പറഞ്ഞ ശേഷം തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകളും പ്രത്യേകിച്ച് ജിബ്രീലും അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കണ്ടോ, അള്ളാഹുവിന്റെ അനുമതികൾ ഉത്തരവുകളുമായിട്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണത്. സലാമുൻ യഹത്താ മത്ലഇൽ ഫജർ, നേരം പുലരും വരെ അന്ന് സമാധാനമാണ്. ഈ പറഞ്ഞ പ്രത്യേകതയൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഒരു രാത്രിയാണ് അള്ളാഹു ഖുർആൻ അവതരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഖുർആൻ ഇറങ്ങി കുറെ കാലം കഴിഞ്ഞിട്ട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, മഹത്തായ ആ രാത്രിയാണ് ഞാൻ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കൊല്ലവും ലൈലത്തുൽ ഖദർ ആവർത്തിച്ചു വരും എന്ന് പറയുന്നത്. ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞപ്പോൾ അൻസൽന, നാം ഇറക്കി എന്ന് ഭൂതകാലക്രിയ ഉപയോഗിച്ചു. പക്ഷെ അന്ന് നടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴോ തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും, മലക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്, ഇറങ്ങിക്കൊണ്ടേയിരിക്കും, എല്ലാ കൊല്ലും ഇറങ്ങും എന്ന് മാത്രമല്ല, സൂറത്തു ദുഖാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, ബറക്കത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള രാത്രിയാണ് നാം അതിനിറക്കിയത് എന്ന് പറഞ്ഞിടത്ത് ഫീ ആ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, ശക്തിമത്തായ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല യാതൊരു തര മാറ്റത്തിരുത്തുകളും വരുത്താത്ത വിധം സുശക്തവും ബലവത്തവുമായ കാര്യങ്ങൾ അന്ന് വേർതിരിച്ച് വിവരിക്കപ്പെടും, അഥവാ മലക്കൾ വിവരിച്ചു കൊടുക്കപ്പെടും. അപ്പൊ വിവരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നല്ല, വിവരിച്ചു കൊടുക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കൊല്ലവും അത് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇൽതമിസൂഹ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം. റമദാൻ അവസാനത്തെ 10 കഴിഞ്ഞുപോയ രാത്രിയാണെങ്കിൽ നമ്മളോട് അന്വേഷിക്കാൻ വേണ്ടി പറയോ, തഹറൗ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നിങ്ങൾ അന്വേഷിക്കണം എന്ന് പ്രത്യേകം റസൂലുള്ള പറഞ്ഞതായിട്ട് വളരെ ശക്തമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കഴിഞ്ഞുപോയ രാത്രിയാണോ? അല്ല, എല്ലാ കൊല്ലവും ആവർത്തിച്ചു വരുന്ന ആ രാത്രി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള രാത്രിയെ ഖുർആനിന്റെ അവതരണത്തിനായി അള്ളാഹു തെരഞ്ഞെടുത്തു. പിന്നെ ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സ് മുതലല്ലേ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത്, 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഇറങ്ങി, അഥവാ 23 കൊല്ലം വിവിധ സന്ദർഭങ്ങളിലായിട്ട് ഇറങ്ങി. പിന്നെന്താ ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്ന് പറയാൻ കാരണം? ലൈലത്തുൽ ഖദറിൽ മാത്രമല്ല, പല സന്ദർഭങ്ങളിലായിട്ടല്ലേ ഇറങ്ങിയത്. അതിന് ഉലമാക്കൾ പല മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഉമ്മുൽ കിതാബ്, മൂലവേദം എന്ന് പറയുന്ന ലൗഹുൽ മഹ്ഫൂൽ, അള്ളാഹുവിന്റെ ജ്ഞാനഫലകം, അതിൽ നിന്ന് ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. പിന്നെ അവിടെ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് സന്ദർഭോചിതം പിന്നീട് ഇറക്കിയാണുണ്ടായത്. ഇതാണ് ഭൂരിഭാഗം ആളുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടക്കമുള്ള ഖുർആന്റെ പ്രസിദ്ധ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തത്. രണ്ടാമത്തത്, ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞാൽ ഇറക്കാൻ ആരംഭിച്ചു എന്നാണ് അതിന്റെ ഉദ്ദേശം. കാരണം ലൈലത്തുൽ ഖദറിലെ ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് തികഞ്ഞപ്പോ ഒറ്റയ്ക്കിരിക്കുകയും ജിബ്രീൽ വന്നിട്ട് ഇഖ്റാഉൽ ബിസ്മി ഓതിക്കൊടുക്കുകയും ചെയ്ത ഖുർആൻ അവതരണം തുടങ്ങിയത് അത് ലൈലത്തുൽ ഖദറിലാണ്, അഥവാ റമദാനിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ് എന്ന ആ ആയത്തുമായി ഒപ്പിച്ചു നോക്കുമ്പോൾ റമദാനിലുള്ള ലൈലത്തുൽ ഖദറിലാണ് അവതരണം തുടങ്ങിയത്. അതാണ് ഇമാം ശാബിയും മറ്റും പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് അഭിപ്രായങ്ങളും യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമല്ല. ഉമ്മുൽ കിതാബിൽ നിന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഒന്നായിട്ട് ഒറ്റയടിക്ക് ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി. പിന്നെയോ, ലൈലത്തുൽ ഖദറിലാണ് ഇതിന്റെ അവതരണം, ഭൂമിയിലേക്ക് അവതരണം തുടങ്ങിയത്. ഇത് രണ്ടും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയായി പറഞ്ഞത്, അന്ന് ലൗഹുൽ മഹ്ഫൂളിൽ നിന്നും അതാത് കൊല്ലം നടക്കുന്നതും നടക്കേണ്ടതുമായ കാര്യങ്ങൾ, മലക്കുകൾ മുഖേന അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മലക്കുകൾക്ക് ആ രാത്രിയിൽ വിവരിച്ചു കൊടുക്കപ്പെടും. അതാണ് ഖദ്ർ എന്ന വാക്കിനു തന്നെ അർത്ഥം എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന അൻസല്ലാഹു ഫിലൈലത്തി മുബാറക, മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് നാം അതിനിറക്കിയത് എന്ന് പറഞ്ഞിടത്ത് ഇബ്നു കസീർ പറഞ്ഞു, ഐ ഫിലൈലത്തിൽ ഖദ്ർ, അഥവാ ഖദ്റിന്റെ രാത്രിയിൽ. യുഫസ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലൽ കതബത്തി അംറുസ്സന, കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾക്ക് ഒരു കൊല്ലത്തെ കാര്യങ്ങൾ ലൗഹിൽ മഹ്ഫൂളിൽ നിന്നും അന്ന് വിവരിച്ചു നൽകപ്പെടും. വമായ കൂനി ഫീഹ മിനൽ ആജാലി വൽ അർസാഖ്, ആ വർഷത്തിലുള്ള അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവധികൾ, റിസ്ക്കുകൾ. വമായ കൂനി ഫീഹ ഇല ആഖിരിഹ, ആ കൊല്ലത്തിൽ അടുത്ത കൊല്ലം വരെ നടക്കാനുള്ള കാര്യങ്ങളെല്ലാം മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കപ്പെടും. ഹാ കദാ റുബിയൻ ഇബ്നു ഉമർ വബി മാലിക് വ മുജാഹിദ് വല്ലഹക് വൈരു വാഹിദിൻ മിനസ്സലം, ഇപ്രകാരമാണ് സഹാബിയായ ഇബ്നു ഉമർ, അതുപോലെ തന്നെ മുഫസ്സിരീങ്ങളായ അബൂ മാലിക്, മുജാഹിദ്, ലഹാക്ക് പോലെയുള്ള തഫ്സീറിന്റെ സലഫുകളിൽപ്പെട്ട ഇമാമുകളിൽ നിന്നും റിവായത്ത് വന്നിട്ടുള്ളത്. ഇത് ഇബ്നു കസീറിൽ മാത്രമല്ല, തഫ്സീർ തബരിയിലും കാണാം. എന്നിട്ട് ഇവരുടെയൊക്കെ റിവായത്തുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അന്ന് കാര്യങ്ങൾ വിവരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദ്ർ വരെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ. തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇവരുടെയൊക്കെ അസറുകൾ എടുത്തു കൊടുത്ത ശേഷം അദ്ദേഹം പറയാണ്, വഅനിയ ബിഖൗലിഹി ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം, യുക്തിമത്തായ അല്ലെങ്കിൽ ബലവത്തായ എല്ലാ കാര്യങ്ങളും അന്ന് വിവരിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ഫിഹാദിഹി ലൈലത്തുൽ മുബാറക, ഈ മുബാറക്കായ രാത്രിയിൽ, യുഖ്ലാ വ യുഫസ്സലു, അന്ന് വിധിക്കപ്പെടുകയും വിവരിക്കപ്പെടുകയും ചെയ്യും. കുല്ലു അംരിൻ അഹ്കമഹുല്ലാഹു തആല, അല്ലാഹു ബലവക്താക്കിയ സുശക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഒരു മാറ്റത്തിരുത്തലുകൾക്കോ ന്യൂനതകൾക്കോ ഇടമില്ലാത്ത അള്ളാഹുവിന്റെ ഓർഡറുകൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇലാ മിസ്ലിഹ മിന സനത്തുൽ ഉഖ്ര, അതുപോലെയുള്ള അടുത്ത കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ വരെ. കണ്ടോ, അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്ന പേര് വരാൻ തന്നെ കാരണം ഈ ഒരു നിർണയം, ഒരു ക്രമീകരണം അന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഖദ്ർ എന്ന് പറഞ്ഞാൽ തഖ്ദീർ എന്നാണ് അർത്ഥം. വളരെ റൂഹുൽ മആനി എന്ന് പറയുന്ന തഫ്സീർ, തഫ്സീർ ആലൂസി, അദ്ദേഹം പറയുന്നു, മഅന ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ തഖ്ദീർ, ഖദ്റിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ തഖ്ദീറിന്റെ രാത്രി എന്നാണ് അർത്ഥം. വസുമ്മിയത്ത് ബിദാലിക, അങ്ങനെ പേര് വെക്കപ്പെട്ടത് ലിമാറുവിയൻ ഇബ്നു അബ്ബാസിൻ വഗൈരിഹി അന്ന യുഖദ്ദറു ഫീഹാ വയുഖ്ലാ മാ യകൂനു ഫീ തിൽക സനത്തി മിൻ മത്തരിൻ വരിസ്കിൻ വയഹിയാഇൻ വഇമാതത്തിൻ ഇല സനത്തി സൽഖാബില, അന്നാണ് നിർണയിക്കപ്പെടുന്നതും തീരുമാനിക്കപ്പെടുന്നതും അല്ലെങ്കിൽ തീരുമാനം അറിയിക്കപ്പെടുന്നതും. ആ കൊല്ലത്തുണ്ടാകാൻ പോകുന്ന മഴയാകട്ടെ, ആളുകളുടെ ഉപജീവന മാർഗമാകട്ടെ, മരിപ്പിക്കലാകട്ടെ, ജീവിപ്പിക്കലാകട്ടെ, അടുത്ത കൊല്ലം വരെയുള്ള കാര്യങ്ങൾ, അതാണ് അതിന്റെ ഉദ്ദേശം. വൽ മുറാദു ഇൽഹാറു തഖ്ദീരിഹി, അന്ന് തീരുമാനിക്കുക എന്ന അർത്ഥത്തിലല്ല, തീരുമാനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം അള്ളാഹുവിന്റെ നേരത്തെയുള്ള തീരുമാനത്തെ മലക്കുകൾക്ക് വെളിവാക്കി കൊടുക്കുന്നു. അൽ മഅ്മൂരീന ബിൽ ഹവാദിസിൽ കൗനിയ, പ്രപഞ്ചത്തിലെ പുതുതായ കാര്യങ്ങൾ ഓരോന്നും നിയന്ത്രിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള, അത് നടപ്പിലാക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഈ എല്ലാ കാര്യങ്ങളും, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ളതാണ്. അപ്പൊ തീരുമാനം അന്നെടുക്കുക എന്നുള്ളതല്ല, തീരുമാനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കൊല്ലം വരെയുള്ള സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, മലക്കൾ മുഖേന നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മലക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അതാണ് അവസാനത്തെ പത്തിലുള്ളത്. ആ ലൈലത്തുൽ ഖദ്റിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ആളുകൾ ശാബാൻ പതിനഞ്ചിനെ കൊണ്ടുവന്ന് കെട്ടിയത്. എന്നിട്ട് റിസ്ക്കിന് വേണ്ടി മൂന്ന് യാസീൻ ശാബാൻ പതിനഞ്ചെന്ന്, ആയുസിന് വേണ്ടി മൂന്ന് യാസീൻ. ഇത് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്റിലാണ് നടക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ റമളാനിലാണ്, അത് ശാബാനിലല്ല. പക്ഷെ തലതിരിഞ്ഞതാണല്ലോ നമ്മുടെ നാട്ടിലെ ദീന് പലതും. അങ്ങനെ ഇല്ലാത്ത ജാഹിലിയത്ത് ഇവിടെയും ഉണ്ടായി എന്ന് മാത്രം. വേറൊരു വിഭാഗം ആളുകള് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറങ്ങിയതിന്റെ ഒരു വാർഷിക അനുസ്മരണം മാത്രമായി കാണുന്നു. അവരെ സംബന്ധിച്ചപ്പോൾ ഈ പറഞ്ഞൊന്നും ലൈലത്തുൽ ഖദ്റിനെ അവർ ബന്ധപ്പെടുത്തൂല. അവർ പറഞ്ഞ് ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ആ രാത്രിക്ക് മഹത്വം കിട്ടി, പിന്നെ പറഞ്ഞതൊക്കെ ഖുർആനുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തും. കണ്ടോ, ഫിഹാ യുഫ്രഖ് കുല്ലു അംരിൻ ഹകീം, കാര്യങ്ങളെല്ലാം അന്ന് വിവരിച്ചു കൊടുക്കപ്പെടുമെന്ന് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ വിവരണത്തിന് അവർ കൊടുത്ത അർത്ഥം എന്താ അറിയോ? ഖുർആനിന്റെ ഖുർആൻ ഇറങ്ങിയതിന് ശേഷമാണ് നല്ലതും ചീത്തയും വേർതിരിക്കാൻ തുടങ്ങിയത്. അത് അവരെ അഖിലും നിർത്തതാ, സലഫുകളെ തഫ്സീറല്ല.
ഇവിടെ ഉണ്ട് ഖുർആന്റെ വെളിച്ചം എന്ന് പറഞ്ഞിട്ട് തഫ്സീർ ഇറക്കിയ ആളെ എഴുതിയതാണ്. ആളെ പേര് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഖുർആന്റെ വെളിച്ചല്ല ഇത്, ഖുർആന്റെ ഇരുട്ടാ. ഖുർആന്റെ ഇറക്കത്തിന് ശേഷമാണ് നല്ലതും ചീത്തയും വേർതിരിക്കാൻ തുടങ്ങി. അതാണ് അതിന്റെ അർത്ഥം അല്ല എന്ന് ഈ പറഞ്ഞ തഫ്സീറിന്റെ ഇമാമുകളും സഹാബികളും മുതൽക്കുള്ളവരൊക്കെ പറഞ്ഞു. പിന്നെ മലക്കുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ തരത്തിൽ മലായിക്കത്തു, മലക്കുകൾ ഖുർആനുമായി ഇറങ്ങാൻ തുടങ്ങിയത് ഈ രാത്രിയിലാണ് കണ്ടോ. അപ്പൊ അതിന് മുമ്പ് മലക്കൾ ഇറങ്ങില്ല, ശേഷം ഇറങ്ങൂല. എന്താണ് ഈ പറയുന്നത്? എല്ലാ കൊല്ലവും ഖുർആൻ കൊണ്ട് മലക്കൾ ഇറങ്ങുന്നുണ്ടോ? അപ്പൊ അത് എന്തുകൊണ്ടാണിത്? ഇനി സലാമുലി ഹത്താ മത്തലൈൽ ഫജർ, നേരം പുലരും വരെ ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സമാധാനവും രക്ഷയുമാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാ? ഖദറിന്റെ ഉദ്ദേശം ലൈലത്തുൽ ഖദറിന് ലൈലത്തുൽ തഖ്ദീർ എന്ന് പറഞ്ഞ് സലഫുകൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കാത്ത കൊണ്ടാണ്. സലഫുകളെ തഫ്സീർ വിട്ടിട്ട് സ്വന്തം അഖിലുണ്ട് തഫ്സീർ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ പല പരിഭാഷകളും കേരളത്തിലുണ്ട്. ഓരോരുത്തർ അവന്റെ ബുദ്ധിക്കനുസരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോവാണ്. സുഹൃത്തുക്കളെ, ഏതായിരുന്നാലും ഇത്രയും മഹത്വങ്ങൾ ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പോയിന്റ് അവിടെയാണ്. അവസാനത്തെ പത്ത് ദിവസം ഇനി വരാനിരിക്കുന്നത് ഓ ക്ഷീണിച്ചു തളർന്നു ഇനിയിപ്പോ വയ്യ, പത്ത് പതിനഞ്ച് ദിവസം തന്നെ ആയപ്പത്തിന് ആകെ ഓടായിപ്പോയി, ഇനിയിപ്പോ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിശ്രമിക്കല്ല വേണ്ടത്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് പെരുന്നാളുടെ സാധനങ്ങളൊക്കെ ശേഖരിക്കണം, കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, അത് തയ്ക്കാൻ കൊടുക്കണം, അത് വാങ്ങാൻ പോകണം. അങ്ങനെ 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 ആയിട്ട് അവസാനത്തെ പത്ത് പള്ളി കാലിയാകുന്ന അവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാകരുത്. അമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ദഖല അൽഅശ്റു ശദ്ദ മിസ്റഹു, അവസാനത്തെ പത്ത് വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ അരയുടുപ്പ് മുറുക്കിയെടുക്കും. വാഹിയ ലൈലഹു, തന്റെ രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കും. വായിക്കലാഹു, ആ ഇബാദത്തുകളിൽ സംബന്ധിക്കാൻ തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തും. കണ്ടോ, എന്താണ് അരയുടുപ്പ് മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അയ്യസല നിസ, സ്ത്രീ സമ്പർക്കം ഭാര്യമാരുമായുള്ള സമ്പർക്കം പാടെ ഒഴിവാക്കും. വബിദാലിക ജസം അബ്ദുർ റസാഖ് അനി സൗരി, ഇമാം സൗരിയിൽ നിന്നും അബ്ദുർ റസാഖ് അപ്രകാരം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഖത്താബി പറഞ്ഞു, യഹതമി അൻ യുരീദ ബിഹിൽ ചിത്തു ഫിൽ ഇബാദ, കണ്ടോ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബാദത്തിൽ കൂടുതൽ ഉത്സാഹം കാണിക്കും എന്നതാവാനും സാധ്യതയുണ്ട്. വയഹതമി അൻ യുറാദൽ ഹഖീഖത്തു വൽ മജാസ്, യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ മുണ്ടഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഇബാദത്തുകൾക്ക് ഉന്മേഷം കാണിക്കുന്ന രണ്ടും ഇവിടെ ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. ഫയഖൂലുൽ മുറാദു ശദ്ദം ഇസ്റഹു ഹഖീഖതൻ, യഥാർത്ഥത്തിൽ തന്നെ മുണ്ടഴിക്കുന്നേയില്ല. ഫലം യുഹില്ലഹു വഅസ്സല നിസാ, ഭാര്യമാരുമായുള്ള സമ്പർക്കം പാടെ ഒഴിവാക്കി അവസാനത്തെ പത്തു ദിവസം. വശമ്മറൽ ഇബാദ, ഇബാദത്തിനു വേണ്ടി സജീവമായി രംഗത്ത് വന്ന് ഒരുങ്ങി തയ്യാറെടുത്തു. നമുക്കറിയാം അവസാനത്തെ പത്ത് ഇത്തികാഫാണ്. ഇത്തികാഫിൽ ഇരിക്കുമ്പോ ഭാര്യമാരുമായി രാത്രി പോലും ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ, പകലും രാത്രിയും ഒക്കെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടലാണ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇദാ ജാമഅൽ മുഅ്തകിഫു ബത്തല ഇത്തികാഫുഹു വസ്തഅനഫ, സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത്തികാഫിൽ ഇരിക്കുന്നവൻ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, സംയോഗത്തിന് ചെയ്താൽ അയാളുടെ ഇത്തികാഫ് ബാത്തിലായി, പിന്നെ ഇത്തികാഫ് രണ്ടാമത് മടക്കി ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. കഫാറത്തൊന്നും കൊടുക്കണ്ട, പക്ഷെ രാത്രി കാലങ്ങളിൽ പോലും ഭാര്യമാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കി, ഭാര്യാഭർത്തൃ ബന്ധം ഒഴിവാക്കി ഇബാദത്തുകൾക്കായി റസൂലുള്ള ഉറക്കമൊഴിച്ചു. അതാണ് അഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ രാത്രി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കി. അല്ലാതെ രാത്രി ഇങ്ങനെ പല തരം പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ച് നേരം ഉറക്കൊഴിക്കുക, കുറെ ടി വി കണ്ട് കുറെ പാട്ടിട്ട് അങ്ങനെ നേരം വെളുപ്പിക്കുക എന്നുള്ളതല്ല. ഇബാദത്തുകൾ ഖുർആനോത്ത്, സിക്ര് അല്ലെങ്കിൽ സുന്നത്ത് സംസ്കാരങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് രാത്രിയെ സജീവമാക്കുക. ഇവിടെ രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കുക എന്നല്ല അർത്ഥം, രാത്രിയുടെ അധിക സമയം ഉറക്കമൊഴിച്ചിട്ട് കുറച്ചു മാത്രം ഉറങ്ങുക എന്നാണ്. ഇബ്നു റജബുൽ ഹംബലി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹദീസിനെ ഈ വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് വസഹീഹു അന്നൽ മുറാദ് ഇഅ്തിസാലുഹു അന്നിസാ, സ്ത്രീ സമ്പർക്കം ഒഴിവാക്കി എന്നതാണ് അരയുടുപ്പ് മുറുക്കിയെടുത്തു എന്നതിന്റെ ഉദ്ദേശം. വബിദാലിക ഫസ്സറഹു സലഫു വല്ലഇമ്മത്തുൽ മുതഖദ്ദിമൂൻ, കണ്ടോ, അങ്ങനെയാണ് മുൻഗാമികളായ ഇമാമുകളും സലഫുകളും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മിൻഹും സുഫിയാനു സൗരി, അതിൽപ്പെട്ട ആളാണ് സുഫിയാനു സൗരി. അപ്പൊ ഉണ്ടോ, അപ്പൊ അങ്ങനെ രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ സന്ദർഭത്തിൽ ഭാര്യാഭർത്തൃ ബന്ധം പാടെ ഒഴിവാക്കി അധിക സമയവും രാത്രി ഉറക്കമൊഴിച്ച് കുറച്ച് മാത്രം ഉറക്കുക എന്നാണ് ഉദ്ദേശം. രാത്രി പകുതിയോ അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗമോ ഉറക്കമൊഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സമയവും ഉറക്കമൊഴിച്ചു എന്ന് വന്നിട്ടില്ല. ദുർബലമായ ചില റിപ്പോർട്ടുകളിൽ ഉണ്ടെങ്കിലും ആയിഷാ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം പുലരുവോളം സുബഹി വരെ രാത്രി നിസ്കരിച്ചതായിട്ട് എനിക്കറിയില്ല. കുറച്ച് സമയം ഉറങ്ങും, എന്നിട്ട് പിന്നെ നിസ്കരിക്കും. അങ്ങനെയായിരുന്നു റസൂലുള്ളാന്റെ പതിവ്. മാത്രമല്ല അവസാനത്തെ പത്തിൽ റസൂലുള്ള ഇത്തികാഫ് ഇരുന്നിരുന്നു. അള്ളാഹു തന്നെ ഏറ്റെടുക്കുന്നതുവരെ, വഫാത്താക്കുന്നതുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പത്തിൽ പള്ളിയിൽ ഈത്തികാഫ് അനുഷ്ഠിച്ചിരുന്നു. തുമ്മയത്തക്കഫാസ്വാജുഹു മിൻ ബാദിഹി, റസൂലുള്ളാഹിന്റെ കാലശേഷം അവിടുത്തെ പത്നിമാർ ഈത്തികാഫ് ഇരുന്നു എന്ന്. ഇത് നമുക്ക് മനസ്സിലാക്കണം. കയറി ഇരുന്നവർക്ക് അവിടെയൊക്കെ കൊഴിവുണ്ടല്ലോ, സഫുകളൊന്നും അടുപ്പിച്ചിരിക്കും, മുന്നോട്ട് കയറിയിരിക്കും. അവിടെ വാതിലിന്റെ അടുത്ത് ഒന്ന് പോരും കേട്ടോ, മുന്നോട്ട് വരല്ലോ, എണീറ്റിരുന്നുള്ളൂ, സഫ് ശേഖരിക്കാലോ, വാതിലടച്ചിരിക്കരുത് അവിടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ലൈലത്തുൽ ഖദ്റിലെ പതിവ്. എന്തിനാണ് പത്ത് ദിവസവും ഈത്തികാഫ് ഇരിക്കുന്നുണ്ട്? ഈത്തികാഫ് എന്ന് പറഞ്ഞ ദിക്റും സ്വലാത്തും അതുപോലെ ഖുർആൻ പാരായണവും തസ്ബീഹും തഹ്ലീലും ഒക്കെ ആയിട്ട് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുക, പുറത്തു പോകാതിരിക്കുക. മനസ്സിലായില്ലേ? ആ ദിവസത്തിലെ പത്ത് ദിവസം എന്തായാലും ലൈലത്തുൽ ഖദ്ർ എന്തായാലും മിസ്സാകൂല, അത് കിട്ടുകയും. ആ ലൈലത്തുൽ ഖദ്റിനോട് ഒത്തുവരാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ അറിയിക്കപ്പെടുകയും പിന്നീട് അത് മറപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് ഹദീസിലുണ്ട്. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്രി മിനൽ അശ്ലവാഖി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുക എന്ന്. ഇവിടെ ഒറ്റയായ രാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, 21 വരും, പിന്നെ 22 കാണൂല, പിന്നെ 23 വരും, അങ്ങനെ ഒരേ ദിവസം ഇടവിട്ട് വരിക. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഇരട്ട രാവുകളിലും വരാം. അതിന് വ്യക്തമായ ഹദീസ് തന്നെയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇൽതമിസൂഹ ഫിൽ അശ്ർ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാന പത്തുകളിൽ നിങ്ങൾ അതിനെ തേടിക്കൊള്ളുക, ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ തേടിക്കൊള്ളുക. ഫി താസിഅതിൻ തബഖ, അവശേഷിക്കുന്ന ദിനങ്ങളിൽ ഒമ്പതാമത്തേതിൽ. ഫി സാബിഅതിൻ തബഖ, അവശേഷിക്കുന്ന ദിനങ്ങളിൽ ഏഴാമത്തേതിൽ. ഫി ഖാമിസത്തിൻ തബഖ, അവശേഷിക്കുന്നവയിൽ അഞ്ചാമത്തേതിൽ. കണ്ടോ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോ 21, 23, 25, 27, 29 അങ്ങനെ വരും. മനസ്സിലായില്ലേ? എന്നാൽ 30 തികച്ചുള്ള മാസമാണെങ്കിൽ അവശേഷിക്കുന്നവയിൽ ഏഴാമത്തെ എന്ന് പറഞ്ഞ ഏതാ? 30 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് എണ്ണുമ്പോ 22 യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നതിൽ 9 എന്ന് പറഞ്ഞാൽ വരിക. എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, മാസം 30 ഉണ്ടെങ്കിൽ മേലെന്ന് താഴോട്ട് എണ്ണുമ്പോ ഒമ്പതാമത്തെ അവശേഷിക്കുന്നതിൽ 9 രാത്രി 22 രാവാണ് വരിക. അവശേഷിക്കുന്നതിൽ 7 എന്ന് പറയുമ്പോൾ 24 വരിക. കണ്ടോ? അപ്പൊ ഇരട്ട രാവുകളിലും വരാൻ സാധ്യതയുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരിക്ക് ഷറഹി ഫതഹുൽ ബാരിയിൽ 2022 നമ്പർ ഹദീസിന്റെ ഷറഹിൽ ഇങ്ങനെ തന്നെ ഫതഹുൽ ബാരിയിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയാം, അങ്ങനെ ഒപ്പം പുതിയത് കൊണ്ടുവരാണ്. ഇതുവരെ നമ്മൾ കേട്ടോ കൊച്ചയിട്ട രാത്രി ഇപ്പൊ ഇരട്ടിയും വരുന്നു, പുതിയത് കൊണ്ടുവരും. ഞാൻ പുതിയത് കൊണ്ടുവന്നല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഇബ്നു അജൽ അസ്കലാനി 100 എഴുതി വെച്ചതാണത്. അത് അങ്ങനെ തന്നെയാ ഹദീസ് പരസ്പരം വൈരുദ്ധ്യമില്ലാതെ വരുള്ളൂ. ഒറ്റയിട്ട രാവുകളിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ ഇങ്ങനെയും നബി തന്നെ പറയുമ്പോ ഒറ്റയിലും വരാം ഇരട്ടയിലും വരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മുങ്ങി കളിക്കേണ്ട ആവശ്യമില്ല. 21 വരെ 22 മുങ്ങുക, 23 വരെ 24 മുങ്ങുക, അത് വേണ്ട. അവസാനത്തെ 10 ഫുള്ളായിട്ട് തന്നെ നമ്മൾ തറാവീഹിനും അതുപോലെ കാര്യങ്ങൾക്കെല്ലാം സജീവമാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെട്ടു ഇന്ന ദിവസമാണെന്ന്, പിന്നീടത് മറപ്പിക്കപ്പെട്ടു, അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും എന്ന് റസൂലുള്ളാഹി പറയാണ്. എന്തുകൊണ്ടാത്? ഒരു ദിവസമാണെന്ന് അറിയിച്ചാൽ അന്ന് എല്ലാവരും പള്ളിയിലും, പിറ്റേന്ന് ഒറ്റൊന്നും പള്ളി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അറിയിക്കാതെ ഈ 10 ഏത് ദിവസവും ആവാം എന്ന് പറഞ്ഞാൽ ആ 10 ആളുകൾ ഉത്സാഹത്തോടുകൂടി ഇബാദത്തുകൾക്ക് മുന്നോട്ട് വരും എന്നതാണ്. ഇവിടെ അവസാനത്തെ 10 ഏത് ദിവസമാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്നതിൽ 40 അഭിപ്രായങ്ങൾ, 46 അഭിപ്രായങ്ങൾ ഫതഹുൽ ബാരിയിൽ ഇബ്നു അജൽ അസ്കലാനി എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരുടെയും ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയാൻ ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണ് എന്നതിൽ പണ്ഡിതന്മാർ ധാരാളമായി വല്ലാതെ ഭിന്നിച്ചിട്ടുണ്ട്. വതഹസ്സലനാ മിൻ മദാഹിബിഹിം ഫീ ദാലിക അക്സറു മിൻ 40 ഖൗല, അവരുടെയൊക്കെ വീക്ഷണങ്ങൾ പരിശോധിച്ചാൽ 40 കൗലുകൾ ആ വിഷയത്തിലുണ്ട്. നേരത്തെ 46 കൗലുകളും അതിന്റെ ന്യായങ്ങളും എടുത്തുകൊടുത്തു പേജുകൾ കണക്കിൽ. എന്നിട്ട് അതിന്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയറിയോ? അവസാനം പറഞ്ഞു വാർജഹ കുല്ലുഹ അന്നഹ ഫിബിത്രി മിനൽ അശ്രിൽ അഖീർ വഅന്നഹ തൻതഖിലു കമാ യുഫു മിൻ ഹാദിസിൽ ബാബ്. ഇതിൽ ഏറ്റവും പ്രബലമായത് അവസാനത്തെ 10 ഒറ്റയിട്ടരാവുകളിലാണ് കൂടുതൽ അതിന് പ്രതീക്ഷിക്കാവുന്നത്. അത് തന്നെ എല്ലാ കൊല്ലവും ഒരേ ഒറ്റയിട്ട രാവിലെ ആയിക്കൊണ്ടെന്നില്ല. ഇക്കൊല്ലം 23, അടുത്തല്ല 23 ആകാം, അടുത്തല്ല 25 ആകാം, ചിലപ്പോൾ 26 ആകാം. എങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഹദീസിന്റെ ഈ ബാബിലുള്ള ഹദീസുകൾ മനസ്സിലാക്കുന്നതെന്ന് കിതാബ് ഫളൈലത്തുൽ ഖദർ എന്ന ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് 2022 ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, 27 ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം 27. പക്ഷേ 27 എല്ലാ കൊല്ലം 27 ആയിക്കൊള്ളുന്നില്ല. അപ്പൊ 27 ആവാം, 25 ആകാം, 23 ആകാം. അതിന്റെ അടയാളങ്ങളും മറ്റുമൊക്കെ പല ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അന്ന് സൂര്യൻ ഉദിക്കുന്നത്, അന്ന് നേരം വെളുത്താൽ സൂര്യൻ ഉദിക്കുന്നത് കിരണങ്ങളില്ലാതെയായിരിക്കും. അതായത് 14 ചന്ദ്രനെ പോലെ ഉണ്ടാവും കിരണങ്ങൾ. മറ്റേ സൂര്യൻ ഉദിക്കുമ്പോൾ രശ്മികൾ ഇങ്ങനെ 3 ഭാഗത്തേക്കും പോകും, 4 ഭാഗത്തേക്കും പോകുണ്ടാവുമല്ലോ. അതുണ്ടാവില്ല, അതുണ്ടായാലും കിരണങ്ങളില്ലാതെ ആയിരിക്കും അന്ന് സൂര്യൻ ഉദിക്കുക എന്ന് ഒരു ഹദീസിൽ അതിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. സാക്കിനത്തും സാജിയത്തില്ല ബർദഫിയ വലാഹറ, നല്ല തണുപ്പോ നല്ല ചൂടോ ഇല്ലാത്ത ഒരു സമശീതോഷ്ണമായ അവസ്ഥയായിരിക്കും അന്ന് എന്തെല്ലാം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, അവസാനത്തെ 10 ഇഹ്തികാഫിൽ ഇരിക്കുന്ന ആളുകൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. 10 ഇഹ്തികാഫിൽ ഇരിക്കുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണത്. പക്ഷേ ഇഹ്തികാഫ് ആയിരിക്കണം. ജനങ്ങളുമായുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് അള്ളാഹുമായുള്ള ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മറ്റേ പള്ളിയിൽ കയറി ഇരിക്കുക, എന്നിട്ട് ഇവിടുന്ന് ആ ലോഡ് അപ്പുറത്ത് കിറക്കിക്കോ, മറ്റേ അപ്പുറത്ത് കിറക്കോ, ആ വാട വാങ്ങി ഇപ്പുറത്ത് കൊടുക്ക്, മറ്റേ എന്താ ഇഹ്തികാഫ്? അത് ഫുള്ള് കച്ചവടം പള്ളിയിലിരുന്നിട്ട്. അപ്പൊ ഫോണൊക്കെ ഓഫാക്കിയിട്ട് നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക, എന്നാലും നിങ്ങളെ ബിസിനസ് നടക്കണമല്ലോ. അങ്ങനെ മരിച്ചു കൂട്ടി ഒരു 10 ദിവസം ആ രീതിയിൽ എല്ലാം ബന്ധങ്ങൾ ഒഴിവാക്കിയിട്ട് പിന്നെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് കൂടിയിരിക്കുക, എന്നിട്ട് കിസ് പ്രോഗ്രാം നടത്തുക, അതിന് സമ്മാനം കൊടുക്കുക, ഇതൊക്കെ പിന്നെ ഇഹ്തികാഫാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം ടെന്റുകൾ കെട്ടി പള്ളിയെ പള്ളിയുടെ പിൻഭാഗത്തായിട്ട് ചെറിയ ഹൈമുണ്ടാക്കിയിട്ട് അതിനുള്ളിലായിരുന്നത്. അള്ളാഹും അദ്ദേഹവും മാത്രമായിട്ടുള്ള ഈ മുറിഞ്ഞിരിക്കൽ ആ രൂപത്തിലായിരിക്കണം ഇഹ്തികാഫ് ഉണ്ടാകേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സുന്നത്തു ഫിൽ മുഅ്തകിഫി അല്ലാ യഖ്റുജു ഇല്ലാ ലിഹാജതിഹി അല്ലതീ ലാ ബുദ്ദ മിൻഹ. ഇഹ്തികാഫ് ഇരിക്കുന്നവന്റെ സുന്നത്ത് എന്താണ്? അത്യാവശ്യത്തിനല്ലാതെ, അവൻ പോകൽ നിർബന്ധമായതല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. വലാ യഊദു മരീലൻ രോഗിയെ സന്ദർശിക്കാൻ പോകരുത്. വലാ തശ്ഹദ്ദു ജനാസ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാ ജനാസക്ക് പോകാൻ വരെ അനുവാദമില്ല. കണ്ടോ, പോയാൽ ഇഹ്തികാഫ് മുറിഞ്ഞുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ശിക്ഷയൊന്നും കിട്ടുമൊന്നുമില്ല. ഇഹ്തികാഫ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നു മാത്രം. 10 തീരുമാനിച്ച് 5 മുറിഞ്ഞു, പിന്നെ ബാക്കി 4 ഉണ്ടാവും. ഇപ്പൊ 1 എടുക്കുന്നവരുണ്ടാവും, 2 എടുക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഇഹ്തികാഫ് ഇരിക്കാവുന്നതാണ് എന്ന്. പിന്നെ പള്ളിയിലായിരിക്കണം. താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും മുസല്ല ഉണ്ടാക്കിയിട്ടെങ്കിൽ അവിടെ ഇഹ്തികാഫ് ഇരുന്നാൽ ശരിയാവൂല. ജമാഅത്തും ജുമായുമുള്ള പള്ളിയിലായിരിക്കണം. ലാ ഇഹ്തികാഫ ഇല്ലാ ഫീ മസ്ജിദിൻ ജാമിഇൻ, ജുമായുള്ള പള്ളിയിലല്ലാതെ ഇഹ്തികാഫില്ല എന്ന് തന്നെ സഹാബികൾ പറഞ്ഞതായി റിവായത്തുണ്ട്. കാരണം എന്താ, 10 ഒന്നിച്ച് നിയ്യത്താക്കിയാൽ ജുമായല്ലാത്ത പള്ളിയാണെങ്കിൽ വെള്ളിയാഴ്ച ജുമായുള്ള പള്ളിക്ക് പോകണ്ടേ? അപ്പൊ പുറത്തു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് ജുമായുള്ള പള്ളിയിലാണ് ഇഹ്തികാഫ് ഇരിക്കേണ്ടത്. പിന്നെ 3 ഇഹ്തികാഫ് ഇല്ല എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ലാ ഇഹ്തികാഫ ഇല്ലാ ഫിൽ മസാജിദി സലാസ, അതായത് മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, മസ്ജിദുൽ അഖ്സ. ഇത് സഹാബികളെ കാലം മുതൽ തന്നെ അങ്ങനെ 2 മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഭൂരിഭാഗം ഉലമാക്കളും പറയുന്നത് ആ ഹദീസിന്റെ ഉദ്ദേശം ഏറ്റവും സമ്പൂർണമായ ഇഹ്തികാഫ് ആ 3 മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ ഉദ്ദേശം. കാരണം എന്താ, അതല്ലാത്തതിലും സലഫുകൾ ഇഹ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി മസൂദിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഖൗമുൻ ഉഖൂഫുൻ ബൈന ദാരിക വ ദാരി അബി മൂസ ലാ തുഗയ്യർ, നിങ്ങളുടെ വീടിനും അബൂമൂസയുടെ വീടിനും ഇടയിലുള്ള ആ പള്ളിയിൽ ആളുകൾ ഇഹ്തികാഫ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ എന്താ വിലക്കാത്തത്? വഖദാലിം തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫദകറു ഫഖാൽ അബ്ദുള്ള ലഅല്ലക നസീത ഫഹഫിളു. എന്നിട്ട് അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു, ഇങ്ങനെ 3 ഇഹ്തികാഫ് ഇല്ലാന്നില്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മറന്നതായിരിക്കാം, അവരത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഔ അഖ്തഅത വാസാബു, നിങ്ങൾക്ക് തെറ്റുപറ്റി അവർക്ക് ശരിയായതുമായിരിക്കാം എന്ന് പറഞ്ഞാല് ഹുദൈഫ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് പോലെയല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മനസ്സിലാക്കിയത് എന്നർത്ഥം. അപ്പൊ ആദ്യകാലം മുതൽക്കു തന്നെ ഇങ്ങനെ അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഞാൻ അത് പറയാൻ കണ്ടത് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ മൂന്ന് പള്ളിയിലല്ലാതെ ഇത്തിക്കാഫില്ല എന്ന് പറഞ്ഞപ്പോ കണ്ടോ പുതിയത് കൊണ്ടുവന്നു എന്നിട്ട് ആളുകൾ ആകെ ചാടി. അത് പണ്ടേ അഭിപ്രായമുള്ളതാണ്. പക്ഷെ ഭൂരിഭാഗം ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത് ജുമുഅയുള്ള ഏത് പള്ളിയിലും ഏത്തിക്കാഫ് ഇരിക്കാം എന്നാണ്. ഏറ്റവും സമ്പൂർണമായ ഏത്തിക്കാഫ് ഏതാണ്? അത് മൂന്ന് പള്ളിയിലാണ്. ഏതുപോലെ ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഈമാൻ പൂർണ്ണമല്ല എന്നേ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും സമ്പൂർണമായി ഈമാൻ അല്ല എന്നേ അർത്ഥമുള്ളൂ. അതുപോലെയാണ് ഇവിടെയും മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഹ്തികാഫ് ഇരിക്കുന്ന ആളുകൾ അത് നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അതിനായി പ്രത്യേകം ഒരുങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ലൈലത്തുൽ ഖദ്ർ ഏതാണെന്ന് അറിയിക്കപ്പെട്ടാൽ ഞാൻ എന്തു പറയണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞ മറുപടിയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പല ആളുകളും തെറ്റിയിട്ട് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ എന്നാണ്, അഫുവ്വുൻ അല്ല അഫു വുൻ, വാവിന് ശബ്ദുണ്ട്. അല്ലാഹുവേ തീർച്ചയായും നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് മാപ്പ് നൽകണേ. നമ്മളെല്ലാവരും റമദാൻ കൊണ്ട് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പാക്കി തരണം, പൊറുത്തു തരണമെന്നാണ്. അതിനെന്ത് വേണം? ആവർത്തിച്ച് നമ്മൾ പൊറുക്കല്ല ചോദിക്കണം. ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവ്വലുഹു റഹ്മ വൗസത്തു മഗ്ഫിറ വാഹനം എത്തുക്കും മിനിന്നാർ, ആദ്യ പത്ത് റഹ്മത്ത്, രണ്ടാമത്തെ പത്താണ് പാപമോചനം, അത് കഴിഞ്ഞാൽ പാപമോചനം കഴിഞ്ഞു, അവസാനത്തെ പത്ത് നരകമോചനാണ്. അല്ല, ഇത് മൂന്നും മൂന്ന് പത്തിലുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന അല്ലാഹു ഫുർലി ദുനൂബി പുണ്യത്തോടെ കഴിയും. ഇതിനെ അവസാനത്തെ പത്തിൽ വേറെ പ്രാർത്ഥനയാണ് അല്ലാഹു മൈത്തിക്കിനി മിനിന്നാർ. ഇങ്ങനെ സ്പെഷ്യൽ മൂന്ന് പ്രാർത്ഥന ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, പിൽക്കാലത്ത് ചിലർ ഉണ്ടാക്കിയതാണ്. അല്ലാഹു ഫുർലി ദുനൂബി എല്ലാ കാലത്തും നമുക്ക് പറയാൻ പറ്റിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കണം. നോക്കൂ, നിങ്ങൾ മഴയില്ലാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്, ചൂടെടുത്തിട്ട് വയ്യ അല്ലേ, എ സി ഉണ്ടെങ്കിൽ എത്ര സൗകര്യമായിന്ന്, വെള്ളമില്ല, കിണറുകൾ വെള്ളമില്ല, ആളുകൾ വെള്ളത്തിന് ഞെട്ടോട്ട് മൂടുകയാണ്, എന്നിട്ടും ആളുകൾ പാപമോചന പ്രാർത്ഥനയിലേക്ക് വരുന്നില്ല. ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും അവരോട് പൊറുക്കലിനെ തേടുകയും ചെയ്യണം, അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായി അവന്റെ മഴ വർഷിപ്പിച്ചു തരും. ഒന്നിങ്ങനെ തുള്ളിയിട്ട് പോവുകയല്ല, നിങ്ങൾക്ക് വേണ്ടുവോളം ഭൂമി തണുക്കാവുന്ന തരത്തിൽ, വെള്ളം കിട്ടാവുന്ന തരത്തിൽ, കിണർ നിറയാവുന്ന തരത്തിൽ വെള്ളം അവൻ നിങ്ങൾക്ക് തരും. എന്തുവേണം? നമ്മളെല്ലാവരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എത്ര കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മസ്കിനാ ഗൈസം മുഗൈസ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല സഹായകരമായ മഴ നൽകണേ, നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ആമീൻ പറയണം. അല്ലാഹുമ്മസ്കിനാ ഗൈസം മുഗൈസ, അല്ലാഹുമ്മസ്കിനാ ഗൈസം മുഗൈസ, അല്ലാഹുമ്മസ്കിനാ ഗൈസം മുഗൈസ. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം, സുജൂദിലൊക്കെ പ്രാർത്ഥിക്കുക. മഴ കിട്ടാൻ നമ്മൾ വിഷമിക്കുകയാണ്, മഴ പെയ്യുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പാപമോചന പ്രാർത്ഥന ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ്. റമദാൻ വന്നിട്ടും പാപമോചനം ലഭിക്കാതെ ഒരു റമദാൻ കടന്നുപോയാൽ അയാൾ ഭാഗ്യം കെട്ടവൻ തന്നെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ടുണ്ട്. അങ്ങനെയുള്ളവനെ അല്ലാഹു അകറ്റട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോ റസൂൽ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാപമോചനത്തിന് വേണ്ടി ഇനിയും ഇനിയും പ്രാർത്ഥിക്കാൻ നമുക്ക് സന്ദർഭമുണ്ട്. തെറ്റുകളിൽ നിന്നെല്ലാം പൂർണ്ണമായും ഖേദിച്ചു മടങ്ങി ഇനി ആ തെറ്റിലേക്ക് തിരിച്ചു പോകുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് സംഭവിച്ചു പോയ തെറ്റുകളെപ്പറ്റി മനസ്സിൽ നമുക്ക് മനസ്താപമുണ്ടായി നമ്മൾ റബ്ബിനോട് ഇരക്കണം, തേടണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ. റമദാൻ കഴിയുന്നതോടെ പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാട്ടിലെല്ലാം രാഷ്ട്രീയമായ ചർച്ചകൾ കൊണ്ട് സജീവമാണ്. മുസ്ലിമീങ്ങൾക്ക് വളരെ ഭീതിയുള്ള ആശങ്കയുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നതിനാൽ പലരും വളരെ നിരാശയിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി എന്താ കാട്ട്, ഇനിയൊന്നും ചെയ്യാനല്ല, എല്ലാം കഥ കഴിഞ്ഞു എന്ന രൂപത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ പ്രതികരിക്കരുത്. അള്ളാഹുവിന്റെ തീരുമാനം അത് നടക്കുന്നേ ചെയ്യും. നമ്രൂദിനും ഫിറൌനുമൊക്കെ ഭരണം കൊടുത്തത് അള്ളാഹു തന്നെയാണ്. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള എന്താ, നമ്മുടെ കടമകൾ എന്താണ് അത് നമ്മൾ നിർവഹിക്കണം. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും മുസ്ലിമീങ്ങൾക്ക് അനുഗുണമായ വാർത്തയല്ല. ഇപ്പൊ ശ്രീലങ്ക എന്ന് കേട്ട വാർത്ത എന്താ? ഏതോ ചില വിവരദോഷികൾ ഭീകരപ്രവർത്തനം നടത്തി, അതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ അവിടുത്തെ ബുദ്ധ തീവ്രവാദികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങൾക്ക് തീവച്ചും വീടുകൾക്ക് തീവച്ചും മുസ്ലിമീങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ബർമ ആവർത്തിക്കാൻ വേണ്ടി ശ്രീലങ്കയിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സിറിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? റഷ്യയുടെ പിന്തുണയോടുകൂടി, ഇറാന്റെ പിന്തുണയോടുകൂടി അഹ്ലു സുന്നയിലെ ചില ലക്ഷങ്ങളെ കൊന്നൊടുക്കി അവിടെ നരനായാട്ട് നടത്തി. എന്താണ് ഇറാഖിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? എല്ലായിടത്തും ദാ സൗദി അറേബ്യക്ക് തൊട്ടിപ്പുറത്ത് ഹൂതികൾ എന്ന് പറയുന്ന യമനിലെ തീവ്രവാദി ഷിയാക്കൾ ദാ ഈ അടുത്ത ദിവസവും കൂടി സൗദി അറേബ്യക്ക് നേരെ മിസൈൽ വിട്ടു. അവരുടെ ഉദ്ദേശം എന്താ? രണ്ട് ഹറമുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്, രണ്ട് ഹറമുകൾ കൈക്കലാക്കുക എന്നുള്ളതാണ്. സന്തോഷകരമായ വാർത്തയാണോ അത് മുസ്ലിമീങ്ങൾക്ക്? അപ്പൊ എവിടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിന്റെ വാർത്തകളാണ്. ഇത് ഫിത്നയുടെ കാലമാണ്. ഫിത്നയുടെ കാലത്ത് നമ്മൾ കൂടുതൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പൊ മുസ്ലിമീങ്ങൾക്ക് ആരൊക്കെ കരഞ്ഞിട്ടും കാലം അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ മാത്രം നമ്മൾ രക്ഷപ്പെടുന്നു. ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമുക്ക് നമ്മോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികളെ, നമ്മുടെ കാര്യത്തിൽ അള്ളാഹനെ പേടിക്കാത്ത ഭരണാധികാരികളെ നമുക്ക് മേൽ അധികാരം നൽകുന്നത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നബിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹു മഖ്സിം ലനാ മിൻ ഖശ്യതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മഅസിയതിക, ദീർഘമായ ഒരു പ്രാർത്ഥന ഉണ്ട്. സദസ് പിരിമ്പളിന് മുമ്പായിട്ട് നബി ആ പ്രാർത്ഥന നടത്താറുണ്ട്. അതിലൊരു വാചകം എന്താ അറിയോ? അല്ലാഹു വലാ തുസല്ലിത അലൈന മല്ലാ യഖാഫുക വലാ യർഹമുന. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, നിന്നെ പേടിക്കാത്തവരെ ഞങ്ങൾക്കു മേൽ നീ അധികാരസ്ഥന്മാരാക്കല്ലേ. അതെല്ലാ കാലത്തുള്ള പ്രാർത്ഥനയാണ്. നമ്മോട് കരുണ കാണിക്കാത്ത, അള്ളാഹുവിനെ പേടിക്കാത്തവരെ നമ്മുടെ മേൽ അധികാരം നൽകുന്നത് നമുക്കുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമിക്കുക, ചെയ്യാനുള്ള ഒക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിനെ അർപ്പിക്കോ, ഒക്കെ കഴിഞ്ഞുപോയി, ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെയുള്ള നിരാശ ഒരിക്കലും നമുക്ക് വേണ്ടത് അള്ളാഹു തീരുമാനിച്ചേ നടക്കുള്ളൂ. എന്തെല്ലാം കുതന്ത്രങ്ങൾ മനുഷ്യൻ കാണിക്കട്ടെ, അള്ളാഹു അതിനപ്പുറമുള്ള കുതന്ത്രം അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. ആ സഹായം നമുക്ക് കിട്ടാൻ നമ്മൾ യോഗ്യരാണോ? എന്താ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ അവസ്ഥ? മഹാഭൂരിഭാഗവും ജാറത്തിന്റെയും ദീർഘന്റെയും ആളുകളാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും അവർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യം ആരോടാ? അവർക്ക് മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാനാണ്. ദർഗയിൽ പോയി മക്കാമിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേഗം ഉത്തരം കിട്ടും. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടിയാ കിട്ടി അല്ലേ? ജാറത്തിൽ ആ തിരക്ക് കൂടുതല് റമദാൻ മാസത്തിൽ പോലും. ഇനിയിപ്പോൾ അവസാനത്തെ പത്തായ മുസ്ലിയാക്കന്മാര് ആളുകളൊക്കെ വണ്ടിയിൽ ഇട്ടിട്ട് പോകും സിയാറത്ത് ടൂർ. ആ ജാറത്തിങ്ങ പോയി, അടുത്ത ജാറത്തിങ്ങ പോയി, അടുത്ത അവസാനത്തെ പത്തിൽ ആളുകളെ എന്തെങ്കിലും നോമ്പുകൊണ്ട് കിട്ടി അതൊക്കെ കൊളാക്കുക. ശിർക്ക് എന്ന് പറയുന്ന അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അതാണ്. ഇവിടുത്തെ സൂഫികളൊക്കെ സപ്പോർട്ട് ഇവർക്കാണല്ലോ. മുസ്ലിങ്ങളുടെ വിരുദ്ധ ശക്തികൾക്കാണ് സൂഫികൾ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ബഡി പതനിലെ സംഭവിച്ചത് പരസ്യമായി സപ്പോർട്ട് ചെയ്യല്ലേ മുസ്ലിം വിരുദ്ധർക്ക്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, റബ്ബിന്റെ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം, അവന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ ദുനിയാവ് തീരാനുള്ളതല്ലേ, പരലോകമാണ് നമുക്ക് വലുത്. പരലോക നടന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളോ ഒന്നും നമുക്ക് പാടില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഹായ് ഒക്കെ കഴിഞ്ഞു നശിച്ചു എന്നുള്ള ഒരു നിരാശാബോധം ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടായിക്കൂടാ. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ കെഞ്ചി പ്രാർത്ഥിക്കുക, അവന്റെ സഹായം കിട്ടാനുള്ള യോഗ്യത നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള യോഗ്യത നമുക്കില്ലാതെ പോയാൽ വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കാൻ നമ്മുടെ കടമയാണെന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ നമുക്ക് സഹായം കിട്ടുന്നില്ലെങ്കിൽ അർത്ഥം എന്താ? നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ടില്ല എന്ന അർത്ഥം. മനസ്സിലായില്ലേ? ഈ യഥാർത്ഥ മുഅ്മിനീങ്ങളായ ഒരു ഉപദ്രവം ഉണ്ടാവില്ലേ? ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഉണ്ടാകും, യാതൊരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ദീൻ മുറുകെ പിടിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക, പതറാതിരിക്കുക, റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോവുക. നിരാശാബോധം ഒരിക്കലും നമുക്ക് പാടില്ല. അങ്ങനെയുള്ള പ്രചാരണങ്ങൾ നമ്മൾ നടത്തി ആളുകളെ നിരാശപ്പെടുത്താനും പാടില്ല. എല്ലാം കഴിഞ്ഞ് ഇനിയൊന്നുമില്ല എന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ പ്രതികരിക്കരുത്. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് അടുക്കണം, അള്ളാഹിന്റെ സഹായത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവൻ നമ്മെ കൈവിടാതിരിക്കാൻ ആത്മാർത്ഥമായി നെഞ്ചുരുകി എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് റമദാനാണ് ഈ റമദാൻ വരുന്നതോടുകൂടി വരാനിരിക്കുന്ന കാലങ്ങളിൽ അള്ളാഹുവേ ഞങ്ങൾക്കിവിടെ ജീവിക്കണം, ഞങ്ങളുടെ ദീനി സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സഹായം അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാകണം, അതുള്ള സാഹചര്യം ഇവിടെ നിലനിർത്തി തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. മഴയ്ക്ക് വേണ്ടിയും നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. ഈ അവസാനത്തെ പത്തിൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഈ പരിശുദ്ധ റമദാനിനെ നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ കറകൾ കഴുകിക്കളയാനുള്ള ഒരവസരമാക്കാൻ അതിനുവേണ്ടിയുള്ള തൗഫീഖിന് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم انك عفو تحب العفو فاعف عنا. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.